2022 ജനുവരി 16 ഞായർ കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം ഭിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. ഗുണം വരട്ട് പൈതങ്ങളെ. ആട്ടക്കാലങ്ങളിലൂടെ മെഴിവാർന്ന് വികസിച്ച ഒരു ദേഹം ഒടുവിൽ ഒരു നിമിഷം പെട്ടെന്ന് ശുഷ്കിച്ച് ഒന്നുമല്ലാതാവുന്നതിലെ ദയനീയത പ്രകാശനെ വിഷാദമഗ്നനാക്കി. മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? ഇനി മരുന്നിനും മന്ത്രത്തിനൊന്നും ഒരു കാര്യമില്ല. ആ വാക്കുകളിലെ നനവ് പ്രകാശന്റെ മനസ്സിലൊരു മരവിപ്പായി പടർന്നു. അയാൾ ഒന്നും പറയാനാവാത്ത നിസ്സഹായതയോടെ പെരുവണ്ണാന്റെ മുന്നിൽ മുഖം താഴ്ത്തി നിന്നു. ഒരുപക്ഷെ ഇനിയൊരിക്കലും പെരുവണ്ണാന്റെ മുഖത്ത് മനയോലയും ചായല്യവും പൊരുളില്ല എന്ന് ഒരു നടുക്കത്തോടെ ചിന്തകൾ കടന്നുപോയി. ദേവപുര, പേജ് 56. ആത്മസുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ വി പ്രഭാകരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. കാസർഗോഡ് കാനത്തൂർ നാൽവർ ദൈവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിൽ ഇത്തവണ വിഷ്ണുമൂർത്തിയുടെ സവിധത്തിൽ ചേർന്നു നിൽക്കാനായതിന്റെ സന്തോഷം രേഖപ്പെടുത്തിയായിരുന്നു ആ കുറിപ്പും ഫോട്ടോകളും. ഫോട്ടോകളിൽ വിഷ്ണുമൂർത്തി തെയ്യം ദിവ്യ സൗന്ദര്യം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. 2020 തെയ്യാട്ടക്കാലം പാതിയിലേറെയും കോവിഡ് മഹാമാരി കൊണ്ടുപോയെങ്കിലും 2021 അവസാന കാലം തൊട്ട് കോട്ടങ്ങളും പള്ളിയറകളും സ്ഥാനങ്ങളും കാവുകളുമൊക്കെ ചെറുതായി അനക്കം വച്ചു തുടങ്ങിയിരുന്നു. തുലാപ്പത്ത് മുതൽ ഇനി മേടമുടങ്ങും വരെയുള്ള വരവിളിക്കാലം ഒമിക്രോൺ കൊണ്ടുപോകുമോ എന്ന ഭയപ്പാടുകൾക്കിടയിലാണ് പല ദേവസ്ഥാനങ്ങളും പതുക്കെ ഉണരുന്നത്. പ്രഭാകരനെ പോലെ ഞാനും തെയ്യപ്രഭയിൽ സന്തോഷചിത്തനാവുന്നത്. നർത്തകരത്നം കണ്ണപ്പെരുവണ്ണാന്റെ നാട്ടുകാരനാണ് പ്രഭാകരൻ. എന്നെ 10-40 വർഷം മുമ്പ് കൊടക്കാട് എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പ്രഭാകരനാണ്. വീക്ഷണം പത്രത്തിലെ ജോലി താൽക്കാലികമായി മതിയാക്കി എറണാകുളത്ത് നിന്ന് നാടിന്റെ ഉത്സവ നന്മകളിലേക്ക് പ്രഭാകരൻ തിരിച്ചെത്തിയ കാലമായിരുന്നു അത്. കണ്ണപ്പെരുവണ്ണാന്റെ വൈദ്യശാലയിലെ ഞങ്ങളുടെ എത്രയോ രാപ്പകലുകൾ. പെരുവണ്ണാൻ അക്കാലത്ത് എന്നോട് തെയ്യാട്ട ജീവിതം പറഞ്ഞു തുടങ്ങി. 21 വയസ്സിൽ 1984 ദേവപുര എന്ന ആദ്യ നോവൽ ഞാൻ എഴുതുന്നതും അതിൽ രാമപെരുവണ്ണാൻ, പ്രകാശൻ തുടങ്ങിയ സദൃശ കഥാപാത്രങ്ങളായി കണ്ണപ്പെരുവണ്ണാനും പ്രഭാകരനും രൂപാന്തരപ്പെടുന്നതും അങ്ങനെയാണ്. വീണ്ടും ഈ ഉഷാറാവുന്ന തെയ്യക്കാലത്ത് 37 വർഷത്തിന് ശേഷം ഫിംഗർ ബുക്സ് ഇറക്കിയ ദേവപുരയുടെ പുതിയ പതിപ്പിന് മുന്നിലിരിക്കുമ്പോൾ മനസ്സിനകത്തിരുന്ന് പള്ളിവാൾ ചുഴറ്റി കോലം ഉറയുന്നു. വരവിളി ഒഴുകിപ്പരക്കുന്നു. കരുവിതച്ച ചീർമയ്ക്ക് മറുവിധിയാണല്ലോ പുതിയോതി. ആയതുകൊണ്ട് 96 മഹാവ്യാധിക്ക് 108 ഔഷധമായിട്ടും ധന്വന്തിരിയായിട്ടും നിന്നുകൊള്ളാൻ കിട്ടോ. ഗുണം വരട്ട് പൈതങ്ങളെ, ഗുണം വരട്ട്. 2. തോറ്റമ്പാട്ടുകൾ ദൈവക്കോലങ്ങളുടെ ഐതിഹ്യ കഥനങ്ങളാണ്. അത്രയേറെ സൗന്ദര്യവും നാട്ടുതനിമയും മുറ്റി നിൽക്കുന്നവയാണവ. തെയ്യാട്ടത്തിന് മുമ്പ് വെള്ളാട്ടം കെട്ടി തോറ്റമ്പാടി തീർക്കണം. മല്ലിയോട്ടും മന്നമ്പുറത്തും മീത്തിലോട്ടും മുച്ചിലോട്ടും ചീർമക്കാവിലുമൊക്കെ തോറ്റം കേട്ട് നടന്ന സന്ധ്യകൾ, തെയ്യമുറയുന്ന രാവുകൾ. തോറ്റമ്പാട്ടുകൾ കേട്ടും പകർത്തിയും ജീവിതകാലം ഏതാണ്ട് പൂർണ്ണമാക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ, ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി. ജാതി വ്യത്യാസങ്ങൾ കൊടുമ്പേരിക്കൊണ്ടിരുന്ന നാളുകളിലും തെയ്യാട്ടങ്ങൾക്കിടയിലേക്ക് നടന്നിറങ്ങി ജീവിച്ച കലാസ്നേഹി. തെയ്യമെന്നാൽ ദൈവമെന്നാണെന്നും ദൈവം കിട്ടുമ്പോൾ മലയന്റെയും വണ്ണാന്റെയും കീഴ്ജാതി സവർണർ മറന്നുപോകുന്നുവെന്നുമുള്ള ഐറണി നമ്പൂതിരി മാഷാണ് ആദ്യമായി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്. അദ്ദേഹം സമാഹരിച്ച തോറ്റമ്പാട്ടുകൾ നാടോടി വിജ്ഞാനീയത്തിന്റെ ഉത്തമ മാതൃകകളായി നമുക്ക് മുന്നിലുണ്ട്. CMS ചന്ദേരിയും കുട്ടമത്ത് എ ശ്രീധരനും എ.എൻ കൊടക്കാടും RC കരിപ്പത്തും വാണിതാ സെളയാവൂരും രാഘവൻ പയ്യനാടും KK മാരാരും മുതൽ ഇങ്ങേയറ്റത്ത് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഫോക്ക്ലാൻഡിലെ ഡോക്ടർ V ജയരാജനും സംഗീത നാടക അക്കാദമിയിലെ VK അനിൽകുമാറും വരെയുള്ളവരുടെ ഈ രംഗത്തെ പ്രവർത്തനങ്ങളും ഓർക്കുന്നു. തെയ്യാട്ടത്തിന്റെ 6 മാസക്കാലം ആട്ടക്കാരെ കൈകൂപ്പി നടന്നവർ അതുകഴിഞ്ഞാൽ വീണ്ടും അവരെ അകറ്റി നിർത്തുകയാണ് പതിവ്. ആട്ടക്കാർക്ക് മേടം കഴിഞ്ഞാൽ 6 മാസം പട്ടിണിയും പരിവട്ടത്തിന്റെയും വറുതികാലമാണ്. പാതി ജീവിതം ദൈവമായും പാതി ജീവിതം പാവം മനുഷ്യനായും ജീവിച്ചു തീർക്കേണ്ട വൈരുദ്ധ്യമാണ് ഒരു തെയ്യാട്ടക്കാരന്റേത്. 3. ദൈവപുര എന്ന നോവലിന്റെ ആമുഖമായി തെയ്യംകെട്ടുകാരുടെ ജീവിത പശ്ചാത്തലത്തിൽ ഒരു കഥ എഴുതാനായിരുന്നു ഞാൻ ആദ്യം തുനിഞ്ഞത്. തീച്ചാമുണ്ടിയായി വേഷമിടുന്ന കുഞ്ഞാപ്പൂ എന്ന തെയ്യക്കാരൻ ആളുയരത്തിലിരിക്കുന്ന ചെമ്പകവിറകിന്റെ മേലേരിയിലെ കനൽച്ചൂടിൽ പെന്തടങ്ങുന്ന അവസ്ഥയാണ് ദൈവം എന്ന കഥയിൽ ഞാൻ എഴുതിയത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 1984 കാരൂർ അവാർഡ് ആ കഥയ്ക്ക് ലഭിച്ചു. 1985 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ പ്രകാശിതമായ ദൈവം അടങ്ങുന്ന എന്റെ ഗ്രാമകഥകളുടെ സമാഹാരവും ഒലിവ് ബുക്സിലൂടെ ഇപ്പോൾ ഈ തെയ്യാട്ടക്കാലത്ത് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നത് നെറുകയിൽ വന്നു വീഴുന്ന അനുഗ്രഹത്തണുപ്പായി ഞാൻ അറിയുന്നു. കരിവള്ളൂർ ഈയക്കാട്ടെ എന്റെ തറവാട്ടു വീടിന്റെ മുന്നിലെ മൈതാനി വളപ്പിൽ വാഴപ്പോളയിലുള്ള ചെമ്മരത്തിത്തറയായ കളിയാമ്പള്ളി കൊത്തിനുറുക്കുന്ന കതിവന്നൂർ വീരനാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലെയും ഓർമ്മകളിലെയും ആദ്യ തെയ്യം. പിന്നീട് എത്രയോ കളിയാട്ടങ്ങൾ, തെയ്യക്കോലങ്ങൾ. ആട്ടത്തിനിടയിൽ പൊള്ളലേറ്റും വലിയ മുടിയുടെ മുളന്തണ്ട് തലയിൽ തറഞ്ഞും തലപ്പാവിലൊളിപ്പിച്ച അടക്ക മൂർധാവിൽ താഴ്ന്നും സംഭവിച്ച ദുർമരണ കഥകളും ഒരുപാട്. കാഞ്ഞങ്ങാട് വയനാട്ടുകുലുവൻ തെയ്യംകെട്ടിനിടയിലെ മൃഗബലിയായ വെപ്പിടൽ നിയമക്കുരുക്കിൽപ്പെട്ടതും കൊട്ടണച്ചേരി അറയിലെ കരിഞ്ചാമുണ്ടി തെയ്യം ആടിനെ കടിച്ച് ചോര ചീറ്റുന്ന ആചാരം പരിഷത്തുകാരുടെ എതിർപ്പിൽ മുടങ്ങിയതുമൊക്കെയാണ് എത്രയോ അങ്ങനെ സംഭവകഥകൾ. 4. വ്രതാനുഷ്ഠാനങ്ങളോടെ സാധാരണ മനുഷ്യൻ ദിവ്യമായ തെയ്യക്കോലമാവുന്ന പരിവർത്തനത്തെക്കുറിച്ച് പരിചിതരായ ആട്ടക്കാരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആ ട്രാൻസിഷൻ അപാരമായ ഒരു അത്ഭുതമായാണ് പലരും പറഞ്ഞത്. സാധാരണ സമയങ്ങളിൽ അധികമൊന്നും സംസാരിക്കാത്ത പലരും തെയ്യമാവുമ്പോൾ വേറിട്ട വരമൊഴികളിലൂടെ ഭക്തരുടെ ഹൃദയം കവരുന്നതിനും ഞാൻ സാക്ഷിയാണ്. കൈകൂപ്പിയുള്ള പരിദേവനങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടികളും അനുഗ്രഹ വചസ്സുകളുമായി ദൈവരൂപങ്ങളായി സാധാരണ മനുഷ്യർ മാറുന്നു. കിരീടത്തിൽ നിന്ന് ചെത്തിപ്പൂ നുള്ളിയെടുത്ത് താലത്തിൽ നിന്ന് മഞ്ഞൾക്കുറിയും ചേർത്ത് നീട്ടി മഹാമാരിയുടെ ദുരിതങ്ങളകറ്റാൻ ഇതാ വീണ്ടും വെള്ളാട്ടത്തിന്റെ ഉരിയാട്ടം മുഴങ്ങുന്നു. ഇപ്പോഴത്തെങ്കിൽ കളരിയടിച്ച പുഷ്പം നുള്ളിയിട്ടിട്ടേയുള്ളൂ, ആയതിനെ കൊണ്ടെന്റെ തേരും തിരുമുടിയും തീർത്ത് ഒക്കെയും വിശേഷമാക്കും കേട്ടാ. എന്നോട് ചൊന്നില്ല, എന്മുഖം നോക്കിയില്ല എന്നുള്ള പരാധീനം ആർക്കാർക്കും വേണ്ട കേട്ടാ. ഗുണം വരട്ട് പൈതങ്ങളെ, ഗുണം വരട്ട്. അതെ, വെള്ളാട്ടമേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി സാക്ഷാൽ കോലമുണ്ട് ഉറയാൻ, അനുഗ്രഹം ചൊരിയാൻ. പക്ഷേ